അല്ലാതെ നമ്മളിപ്പോ ഈ തീർത്ഥക്ഷേത്രം ഗയയും പ്രയാഗും കാശിയും ഒക്കെ പോകുന്നതിന് മുമ്പ് തീരുമാനിച്ചോളണം അവിടെ എന്തൊക്കെ കണ്ടാലും ഞാൻ ഉള്ളിലെടുക്കില്ല, എന്തായാലും പോവാൻ തീരുമാനിച്ചു, ഉള്ളിലുള്ളതോ വിശ്വാസമൊന്നും നഷ്ടപ്പെടാതെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്തിട്ട് വരാൻ തീരുമാനിച്ചിട്ട് പോയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മളുടെ യുക്തി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരവിടെ കാണിക്കണ കൂത്ത് കണ്ടു കഴിഞ്ഞാൽ വേണ്ടി കിടന്നില്ല എന്ന് തോന്നും, ഇതിനു വേണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വരണമെന്ന് തോന്നും. അപ്പോ ശ്രദ്ധയാണ് ഗയയില് മുഖ്യം. ഗയയിലാണല്ലോ ശ്രാദ്ധം ചെയ്യുക. ശ്രാദ്ധം എന്ന് വെച്ചാൽ ശ്രദ്ധ കൊണ്ട് ചെയ്യുന്നതാണ്. ഭക്തിയാണ് അതിൽ പ്രധാനം. പല ആളുകളും ചോദിക്കുന്നു, അച്ഛനും അമ്മയ്ക്കും വേണ്ടി ശ്രാദ്ധമൊക്കെ ചെയ്യുന്നു, അവർ മരിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ജനിക്കുമോ എന്നൊക്കെ തന്നെ ഗീത പറയണു, എന്നിട്ട് പിന്നെ എന്തിനാ അവർക്ക് ശ്രാദ്ധം ചെയ്യണത്? നമ്മളിവിടെ ചെയ്താൽ അവിടെ പോയി എത്തുവോ? ശ്രദ്ധയാണ് ശ്രാദ്ധത്തിൽ പ്രധാനം. നമ്മുടെ ജീവിതം മുഴുവനും ശ്രദ്ധയെ വളർത്താനുള്ള ഒരു യത്നമാണ്. ശ്രദ്ധയുടെ വളരെ പ്രധാനമായ ഒരു രൂപമാണ് കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. അത് എല്ലാരോടും, ഋഷികളോട് വേണം, അച്ഛനമ്മമാരോട് വേണം, പ്രകൃതിയോട് വേണം, ഭൂതങ്ങളോട് വേണം, കൂടെ താമസിക്കുന്ന മനുഷ്യരോട് വേണം, എല്ലാരോടും വേണം. അതിന്റെ ഒരു ഭാഗമാണ് ഈ ശ്രാദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധയാണ് പ്രധാനം. വരുന്ന ആളുകൾ എങ്ങനെയോ ഇരിക്കട്ടെ, ചെയ്യുന്ന ആളുകൾ എന്തോ ചെയ്യട്ടെ, ഞാൻ എന്റെ ശ്രദ്ധയെ നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് പ്രയോജനം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും അവരെയൊക്കെ കാണാതിരിക്കാൻ നമുക്ക് സാധ്യമാവില്ല. അതുകൊണ്ട് ശ്രദ്ധാഹതമാവും, ശ്രദ്ധ നശിപ്പിക്കപ്പെടും വസ്തുക്കൾ പുറമേക്ക് പവിത്രതയില്ലെങ്കിൽ. അതുകൊണ്ട് അകമേക്ക് ശ്രദ്ധ ഒരാളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ശ്രദ്ധ തന്നെ അയാൾക്ക് ഗയയിലേക്ക് പോയതിന്റെ ഒക്കെ ഫലമായി. ഭക്തി ശ്രദ്ധാഗയേയം പ്രയാഗം. പ്രയാഗത്തിന് പ്രയാഗം എന്ന് വെച്ചാൽ അലഹബാദിലെ ഉള്ള നദീസംഗമത്തിനാണ് ഇപ്പൊ നമ്മൾ പ്രയാഗ് എന്ന് പറയണത്. നിറയെ പ്രയാഗുണ്ട്, ദേവപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ ബദ്രിയിലേക്ക് മുകളിലേക്ക് മുകളിലേക്ക് ഗംഗയിൽ കയറി പോകും തോറും ഓരോ ഇടത്തും ഓരോ പ്രയാഗ കാണും. അളകാനന്ദയും മന്ദാകിനിയും കൂടി ചേരുന്നതൊരു പ്രയാഗ്. അളകാനന്ദയും മന്ദാകിനിയും കൂടി ചേർന്നിട്ട് അതിൽ ശോണ മുതലായിട്ടുള്ള നദികൾ വന്ന് ചേരുന്ന ഒരു പ്രയാഗ്. അളകാനന്ദയും മന്ദാകിനിയും ശോണയും ഒക്കെ കൂടി ചേർന്ന സ്ഥലത്ത് ഭാഗീരഥി വന്ന് ചേരുന്നത് ഒരു പ്രയാഗ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ചോട്ടലേക്ക് ഇറങ്ങി വരുന്നത്. ഹരിദ്വാരത്തില് മുകളിന്ന് എന്താ ഗോമുഖിൽ നിന്നും ഭാഗീരഥി വരും, കേദാറിൽ നിന്നും മന്ദാകിനി വരും, ബദ്രിയിൽ നിന്നും അളകാനന്ദ വരും, വേറെ എവിടെ നിന്നും ശോണഭദ്ര വരും. ഇതൊക്കെ കൂടെ വേറെ പിന്നെ കർണ പല നദികളും വരും, ഓരോന്നും ഓരോ പ്രയാഗിൽ കൂടി ചേരും. ഇതൊക്കെ കൂടി ചേർന്നിട്ട് ദേവപ്രയാഗാണ് ലാസ്റ്റില്. ആ ദേവപ്രയാഗ് കഴിഞ്ഞാൽ ഹരിദ്വാറിൽ വന്ന് ഇറങ്ങും, ഭൂമിയിൽ വന്ന് ഇറങ്ങും. അവിടുന്ന് പിന്നെ പതുക്കെ ഒഴുകി ഭൂസ്പർശമേറ്റ് ഒഴുകി കാശിയില് വരുന്നതിന് മുമ്പ് അലഹബാദിലെത്തുമ്പോ അതിൽ യമുനയും ചേരും, അന്തർവാഹിനിയായി സരസ്വതിയും ചേരും. അപ്പൊ ഈ ഗംഗാ യമുന സരസ്വതി സംഗമത്തിനെയാണ് നമ്മൾ പ്രയാഗ് എന്ന് പറയുന്നത്. അതാവട്ടെ വൈദിക സംജ്ഞയാണ് എന്നാണ് ചിലരൊക്കെ പറയണത്. അതായത് ഈ മൂന്ന് നദികളും വേദത്തില് പറയപ്പെട്ട നദികളാണ്. യമുനയെന്നും ഗംഗയെന്നും സരസ്വതി എന്നും ഉള്ളതൊക്കെ തന്നെ വേദപ്രഥിതമായ നദികളാണ്. അതുകൊണ്ട് സരസ്വതി നദി ഏത് കാലത്ത് വറ്റിപ്പോയി എന്നും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടത് ഗവേഷകന്മാർ. ചില സ്ഥലങ്ങളൊക്കെ കാണിച്ച് ഈ സ്ഥലത്താണ് സരസ്വതി നദി ഒഴുകിയിരുന്നതെന്നും അത് വറ്റിപ്പോയതാണെന്നും പലവിധ അഭിപ്രായങ്ങളും അതൊക്കെ നടക്കുന്നുണ്ട്. സിന്ധു, സരസ്വതി ഇതൊക്കെ വേദത്തിൽ ഉള്ളതാണ്. അതിൽ ചിലരുടെ അഭിപ്രായം ഈ നദികളൊക്കെ തന്നെ ബാഹ്യമായ നദികൾക്ക് പേരിട്ടതാണ്. ആന്തരികമായ ചിലയിടത്ത് ഗായത്രി എന്ന് നദിക്ക് പേരുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു നദി ഉണ്ട്, ആ നദിക്ക് ഗായത്രി എന്ന് പേരുണ്ട്. അതിനർത്ഥം ആ നദിയാണ് ഗായത്രി എന്നർത്ഥമില്ലല്ലോ. വേദ എന്ന നദിയുണ്ട്, അപ്പൊ നദിയുടെ പേരാണെന്ന് അർത്ഥമില്ലല്ലോ. അപ്പോ ഗംഗാ യമുന എന്ന് പറയുന്നതും സരസ്വതി എന്നുള്ള അന്തർവാഹിനിയും ഒക്കെ തന്നെ ഗംഗയും യമുനയും കാണപ്പെടുന്നതാണ്. നിങ്ങൾ പ്രയാഗിൽ പോയാൽ കാണാം, ദൂരത്ത് നിന്ന് ശബ്ദവും കേൾക്കും. അടുത്തെത്തും തോറും ആ ചല 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 ശബ്ദം കേൾക്കും. അത് ഇപ്പൊ കേട്ടതല്ല, വാൽമീകിയുടെ രാമായണത്തിൽ രാമൻ കേൾക്കുന്നതാണ്. ഭരദ്വാജനോട് ചോദിക്കുന്നു, എന്താ ശബ്ദം എന്ന് ചോദിക്കുന്നു. ഭരദ്വാജാശ്രമത്തിൽ എത്തുമ്പോ പ്രയാഗിലാണ്. അവിടെ എത്തുമ്പോ രാമൻ ചോദിക്കുന്നു, എന്താ ശബ്ദം? അപ്പൊ ഭരദ്വാജൻ പറയണു, ഇവിടെ അടുത്ത് ഗംഗയും യമുനയും സരസ്വതിയും കൂടെ സംഗമിക്കുന്ന പ്രയാഗസ്ഥാനത്തിൽ ആ സംഗമത്തിന്റെ ശബ്ദമാണെന്ന്. അവിടെ സംഗമിക്കുമ്പോ നിങ്ങൾക്ക് ഒരു വശത്ത് ഗംഗയെ കാണാം, ഒരു വശത്ത് യമുനയെ കാണാം, വ്യക്തമായിട്ട് കാണാം. രണ്ടു വന്ന് ഒഴുകിയിട്ട് അങ്ങനെ ചേരുന്നത് കാണാം. ഒരു വശത്ത് ഗംഗ വെളുത്ത നിറത്തിൽ വരും, മറ്റൊരു വശത്ത് യമുന കറുത്ത നിറത്തിൽ വരും. കറുപ്പ് എന്ന് വെച്ചാൽ തികച്ചും കറുപ്പല്ല, പക്ഷെ ഒരു ഡാർക്ക്നെസ് കാണാം. ഇത് ഒരു ശുഭ്രവർണം കാണാം ഗംഗയിലും. രണ്ടും വ്യത്യാസവും കാണാം നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ആ യമുനാഷ്ടകത്തിൽ ആചാര്യസ്വാമികൾ കൃഷ്ണനും കുളിച്ചു കുളിച്ച് യമുന കറുത്തുപോയി എന്ന് പറയണത്. മുരാരികായ കാലിമാലലാമവാരിധാരിണി ത്രിണീകൃത ത്രിവിഷ്ടപാ ത്രിലോകശോകഹാരിണി മനോനുകൂല കൂല കുഞ്ച പുഞ്ചദൂത ദുർമദ ധുനോതു മേ മനോമലം കളിന്ദനന്ദിനീ സദാ. അപ്പോ യമുന ഇങ്ങനെ വന്നു ചേരും, ഗംഗ ഇങ്ങനെ വന്നു ചേരും, സരസ്വതി കാണില്ല. അപ്പൊ സരസ്വതി അന്തർവാഹിനിയാണ്, ഉള്ളിൽ വന്ന് ഇതിന്റെ കൂടെ ചേരണുണ്ടെന്നാണ്. ഇപ്പൊ ബദ്രിയുടെ അടുത്ത് മാനാപാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വ്യാസഗുഹ, വ്യാസൻ ഭാരതമൊക്കെ രചിച്ച ഗുഹ എന്നൊക്കെ പറഞ്ഞ സ്ഥലം കാണിച്ചു തരും. അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ഒരു സ്ഥലത്ത് പോയി അത് മറയണു, അതാണ് സരസ്വതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പുരാണങ്ങളിലൊക്കെ സരസ്വതി നദി തീരത്തിലാണ് വ്യാസാശ്രമം ഉണ്ടായിരുന്നത് എന്നൊക്കെ ഭാഗവതത്തിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ആ നദിക്ക് സരസ്വതി എന്ന് പേരൊന്നുമില്ല, സരസ്വതി മറഞ്ഞുപോയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നതൊക്കെ. അപ്പോ സരസ്വതി, ഗംഗ, യമുന എന്നുള്ള മൂന്ന് നദികളുടെയും കോൺഫ്ലുവൻസിനെയാണ് പ്രയാഗം എന്ന് പറയുന്നത്, കൂടിച്ചേരൽ സ്ഥലം. അപ്പൊ ആ പ്രയാഗം, പ്രയാഗത്തില് ഭക്തി, ജ്ഞാനം, യോഗം എല്ലാം ചേരുകയാണ്. ഭക്തിയുടെ പ്രതിനിധിയാണ് യമുന, ജ്ഞാനത്തിന്റെ പ്രതിനിധിയാണ് ഗംഗ. ഇത് രണ്ടും കൊണ്ട് ഏർപ്പെടുന്ന ഭഗവത് കൃപ അല്ലെങ്കിൽ ഭഗവത് അനുഭവത്തിന്റെ പ്രതിനിധിയാണ് കാണാൻ വയ്യാത്ത അന്തർവാഹിനിയായ സരസ്വതി. ആത്മാനുഭവത്തിന്റെ സ്വരൂപമാണ് സരസ്വതി. ഗായത്രിക്ക് തന്നെ അങ്ങനെയുണ്ട്. ഗായത്രിക്ക് സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ഗായത്രിക്ക് സാവിത്രി എന്നും സരസ്വതി എന്നും ഗായത്രി എന്നും പേരുണ്ട്. ഇതിന്റെ മർമ്മമറിയാത്ത ആളുകൾ പറയണത് രാവിലെ സാവിത്രി, ഉച്ചയ്ക്ക് സരസ്വതി, വൈകുന്നേരം ഗായത്രി എന്തൊക്കെയോ പറയും. അങ്ങനെയൊന്നും അല്ലാതെ സാവിത്രി എന്നുള്ളത് മന്ത്രത്തിന്റെ ദേവതയുടെ സവിതൃദേവതാ സംബന്ധമായതുകൊണ്ട് സാവിത്രി, ഛന്ദസ്സിന്റെ പേര് ഗായത്രി. അതുകൊണ്ട് ആന്തരികമായി ഏർപ്പെടുന്ന അന്തർവാഹിനി, കാണപ്പെടാത്തതായ അതിന്റെ അനുഭവം, ആ ചിത്തിന്റെ അനുഭവമാണ് സരസ്വതി. അപ്പൊ സരസ്വതി എപ്പോഴുമേ കാണാൻ വയ്യാത്തവളാണ്, അവളെപ്പോഴും ആന്തരികമാണ്, ശുഭ്രവർണമാണ് അവൾ. അപ്പോ ഇവിടെ ആ മൂന്നും കൂടെ ചേരുന്ന കോൺഫ്ലുവൻസ് അതെവിടെ ഉണ്ടാവും? അത്ഭുതമായി എന്താ പറയാ, ആചാര്യസ്വാമികൾ ഹൃദയപൂർവമായിട്ട് അവിടെ പറയുന്നു, നിജഗുരു ചരണ ധ്യാന യോഗ പ്രയാഗ. സദ്ഗുരുവിന്റെ ചരണത്തിനെ ധ്യാനം ചെയ്യുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ സദ്ഗുരുവിന്റെ കൃപ, സദ്ഗുരു സാന്നിധ്യത്തിൽ ഈ മൂന്നും ഉണ്ടെന്നാണ്. നിജഗുരു ചരണ ധ്യാന യോഗ പ്രയാഗ. അപ്പോ അതായത് എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും തീർത്ഥനദികളും ഒരു ജ്ഞാനിയുടെ സന്നിധിയിലുണ്ട്, സത്സംഗത്തിലുണ്ട്. നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഗ, ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ആത്മാനുഭവം എല്ലാം അവിടെ ഉണ്ടാവുണ്ടല്ലോ. അതുകൊണ്ടാണ് അതിന് ഇത്രയധികം പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഗ. നിജഗുരു ചരണം എന്ന് വെച്ചാൽ അവനവന്റെ ഗുരുവിന്റെ ചരണം. ഗുരു ചരണം എന്ന് വെച്ചാൽ എന്താ? ഗുരുവിന്റെ പാദം എന്ന ബാഹ്യാർത്ഥം, അന്തരാർത്ഥം ഗുരുഭക്തി എന്നർത്ഥം. ഗുരുഭക്തിയുടെയും ലക്ഷണം എന്താ? നമ്മളുടെ അഹങ്കാരത്തിന്റെ അടക്കമാണ്. അത് ആ സന്നിധിയിലെ അടങ്ങുള്ളൂ, വേറെ ഒരിടത്തും അടങ്ങില്ല. ഈ അഭിമാനം, ആ അഭിമാനത്തിനെ ഇല്ലാതാക്കുന്നതാണ് ഗുരുസന്നിധി എന്ന് പറയുന്നത്. നിജഗുരു ചരണ ധ്യാനയോഗ പ്രയാഗ. രാമാനുജാചാര്യരുടെ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഗോഷ്ഠിപൂർണൻ, മഹാപൂർണൻ എന്ന രണ്ടുപേർ. അതിലേയും മഹാപൂർണൻ ദിവസം ഒരു മുറിയിൽ കയറി വാതിലടച്ചിട്ട് ധ്യാനിക്കും. വളരെ നേരം ധ്യാനിക്കുമ്പോ ഒരു ദിവസം ശ്രീരാമാനുജൻ മഹാപൂർണനെ അദ്ദേഹം ശ്രീനാരായണനായിട്ട് തന്നെ കരുതിയിരുന്നു എന്നാണ് ആ ഭക്തി കൊട്ട്. അപ്പൊ ഒരു ദിവസം രാമാനുജൻ മഹാപൂർണനെ നമസ്കരിച്ച് ചോദിക്കുകയാണ്, അങ്ങ് സ്വയമേവ നാരായണനാണെന്നാണ് എന്റെ ഭാവം, അങ്ങ് ആരെ ധ്യാനിക്കണം, അങ്ങക്ക് ധ്യാനിക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോ മഹാപൂർണൻ പറഞ്ഞു, ഞാൻ എന്റെ സദ്ഗുരു ഗോഷ്ഠിപൂർണനെ ഹൃദയത്തിൽ ധ്യാനിക്കുകയാണെന്ന്. അപ്പൊ രാമാനുജൻ പറഞ്ഞു, അത്രേ ഞാൻ അങ്ങേ നാരായണനായി കരുതി, ഇപ്പൊ ഞാൻ അങ്ങേ നാരായണനെക്കാളും മേലെ കരുതുകയാണെന്നാണ്, അങ്ങ് നാരായണനെക്കാളും മേലെയാണ് എനിക്കിപ്പോ. ഗുരുഭക്തിയിലുള്ള ആ ശ്രദ്ധ, ആദരവ്, ഈ ആദരവ്, ഈ ശ്രദ്ധയാണ്. ഒരു വാക്ക് രണ്ടു വാക്കൊക്കെ കിട്ടിയാൽ മതി അവർക്ക് സ്വാനുഭവത്തിന്. അതേസമയം ഗുരു ഒരു ശരീരമല്ല, വ്യക്തിയല്ല എന്നുള്ള തത്വം അതിനോടൊപ്പം അറിഞ്ഞും കൊള്ളണം. വളരെ ജാഗ്രതയായിരിക്കണം നമ്മള്. ഇത് വ്യക്തി ആരാധനയല്ല, ഭഗവത് ആരാധനയാണ്. പക്ഷെ അത് ഗുരുവിനോട് ആദരവും ശ്രദ്ധയൊക്കെ ആയി തീരുമ്പോ അത് ജ്ഞാനത്തിന് നമുക്ക് വളരെ പ്രബലമായിട്ട് തീരുന്നു. നാച്ചുറലായിട്ട് ആ ശ്രദ്ധയും ആരാധനയൊക്കെ ഗുരുവിനോട് വരും. പക്ഷെ വരുമ്പോഴും ഏകനാഥ സ്വാമി അതിന് വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഗുരുവിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭക്തി പോലെ വേറെ ആരും ഉദാഹരണം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ മുദ്ര തന്നെ ഏകാ ജനാർദ്ദനീന, ജനാർദ്ദന സ്വാമി അദ്ദേഹത്തിന്റെ ഗുരുവാണ്. എന്നിട്ട് ഗുരു മരിച്ചു എന്നുള്ള ന്യൂസ് വന്നപ്പോ കരഞ്ഞതേയില്ലാത്ത അദ്ദേഹം. അപ്പൊ ഭക്തന്മാരൊക്കെ ചോദിക്കുകയാണ്, എന്തു ഭക്തിയാത്, അങ്ങേ പോലെ ഒരു ഗുരുഭക്തനെ ഞാൻ കണ്ടിട്ടില്ല, എന്നിട്ട് ഗുരു മരിച്ചു എന്നുള്ള ന്യൂസ് വരുമ്പോ ഒരു ചലനമില്ലാതിരിക്കുന്നുവല്ലോ. അപ്പൊ സ്വാമി പറഞ്ഞു, മരിച്ചു പോകുന്ന ഗുരുവും അത് കേട്ട് കരയുന്ന ഒരു ശിഷ്യനും, ആ ഗുരു ഗുരുവുമല്ല, ഈ ശിഷ്യൻ ശിഷ്യനും അല്ല എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഗുരുഭക്തി. ഗുരുഭക്തി നമുക്ക് ബാഹ്യമായിട്ട് ആ വ്യക്തിയോടും ആ രൂപത്തിനോടും നാമത്തിനോടും ഒക്കെ തന്നെ ഭക്തിയായിട്ട് നമുക്ക് കാണപ്പെടും ആദരവുമൊക്കെ. പക്ഷെ നമുക്ക് സൂക്ഷ്മമായി അത് അറിയും വേണം, ആ ഗുരു വ്യക്തി മാത്രമല്ല, ഒരു തത്വമാണ്. ആ തത്വമാണ് അനേക മഹാത്മാക്കളിലൂടെ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഗുരു എന്റെ ഗുരു എന്നുള്ള ചണ്ടയൊന്നും അവിടെ ഉണ്ടാവില്ല. വാസ്തവത്തിലുള്ള ജ്ഞാനികളെ കണ്ടാൽ നമുക്ക് ഭേദമേ തോന്നില്ല. ശരിക്കും ഗുരുതത്വത്തിനെ ആരറിഞ്ഞോ അവർക്ക് ആത്മതത്വം അറിഞ്ഞു കഴിഞ്ഞു. ആത്മതത്വം അറിയുന്നവർക്കേ ഗുരുതത്വവും മനസ്സിലാവുകയുള്ളൂ. അവർക്ക് ശരിയായ ജ്ഞാനികളെ കണ്ടാൽ അറിയാനുള്ള ഇൻട്യൂഷനും അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അവര് വേറെ എവിടെയും പെട്ടുപോകുകയില്ല. വ്യക്തി ആരാധനയിലൊന്നും അവർ കൊടുങ്ങില്ല. ജ്ഞാനികൾക്ക് തമ്മിൽ അവർക്ക് ഭേദവും ഉണ്ടാവില്ല. എല്ലാത്തിനകത്തുള്ള ഒരേ വസ്തുവിനെ അവർ കാണും. ബാഹ്യമായ ലക്ഷണം വെച്ചുകൊണ്ട് അവർ ആരെയും സമ്മതിക്കൂല. അവരിൽ ആ വിവേകശക്തി ഉണ്ടാവും. സത്യം കണ്ടെത്തിയവരാരാണെന്ന് അറിയാനുള്ള ഇൻട്യൂഷൻ അവരിൽ ഉണ്ടാവും. അങ്ങനെ അറിഞ്ഞ് ആ നിജഗുരുചരണധ്യാന യോഗം തന്നെ പ്രയാഗം. അപ്പോ നിജഗുരുചരണത്തിനെ ധ്യാനിച്ചാൽ പിന്നെ മറ്റൊരു പ്രയാഗവും വേണ്ട, ഏറെ ഒരു തീർത്ഥ നദീ സ്നാനം ഒന്നും ആവശ്യമില്ല എന്നാണ്. നിജഗുരുചരണധ്യാന യോഗ പ്രയാഗ. ചന്ദ്രശേഖര ഭാരതി സ്വാമിയുടെ അടുത്ത് ഒരു മഠത്തില് പഴയ ഒരു ഭക്തൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു ആരാധിക്കുന്ന ദേവതകൾ പല മന്ത്രങ്ങളും ഞാൻ ജപിക്കുന്നു, പല ദേവതകളെ ആരാധിക്കുന്നു, പക്ഷെ ആ ദേവതകളുടെ രൂപത്തിലൊന്നും ആകർഷണമേ തോന്നണില്ല. ആ ദേവതകളുടെ രൂപം സഹജമായി നമ്മളെ ആകർഷിക്കുന്നതും നമ്മളിൽ പ്രിയം ജനിപ്പിക്കുന്നതും ആനന്ദം ജനിപ്പിക്കുന്നതുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് നമ്മൾ മെനക്കെട്ട് എത്ര തന്നെ ഹൃദയത്തിൽ വെച്ചാൽ ആകർഷണം തോന്നണില്ല എന്ന് അയാൾ പറഞ്ഞപ്പോ സ്വാമികൾ പറയാണ്, നിങ്ങൾക്ക് സഹജമായ ആകർഷണം തോന്നുന്നതും ഭക്തി ഉണ്ടാക്കുന്നതും ജ്ഞാനം വൈരാഗ്യം ഒക്കെ പൂർണ്ണമായിട്ടുള്ളതും നിങ്ങൾ മെനക്കെടാതെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ബാക്കി എന്ത് മന്ത്രം വേണമെങ്കിൽ ജപിക്കാവുന്നതുമായ ഒരു രൂപമല്ലേ അങ്ങക്ക് വേണ്ടത്. അതെ, അദ്ദേഹത്തിന് അനേക മന്ത്ര ജപമുണ്ടേ. അപ്പൊ ഓരോന്നിനും ഓരോ ദേവത ധ്യാനിക്കണം. അതോടെ അദ്ദേഹത്തിന് വിഷമം. അപ്പോ ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ ഗുരു ശിവാഭിനവ നൃസിംഹഭാരതി സ്വാമി, ആ നൃസിംഹഭാരതി സ്വാമിയിൽ നിന്നും മന്ത്രോപദേശം വാങ്ങിച്ച ഒരു വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആചാര്യരെ തന്നെ ധ്യാനിക്കാമല്ലോ. അപ്പൊ ദേവതകളിലൊക്കെ മന്ത്രം ജപിക്കുമ്പോ സ്വാമികളെ ധ്യാനിക്കാവോ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പാടില്ല? ബാല്യം മുതൽ ആ ബാല്യ ബ്രഹ്മചാരിയായിരുന്നു, ജീവൻ മുക്തനായിരുന്നു, ഒരു പശുവിന്റെ രൂപത്തിൽ സകല ദേവതകളും കുടികൊള്ളുന്നു പറയുമ്പോ ഒരു ജീവൻ മുക്തന്റെ ഉള്ളിൽ, ബ്രഹ്മനിഷ്ഠനായ ഒരാളുടെ ഉള്ളിൽ എല്ലാ ദേവതകളും ഇല്ലേ? അതിനെ ധ്യാനിച്ചോളാം. അദ്ദേഹത്തിന്റെ ഗുരുഭക്തി, അദ്ദേഹത്തിനുള്ള ആ ഗുരുഭക്തിയിൽ പറയാണ്, നരസിംഹഭാരതി സ്വാമികളുടെ ഒരു ഫോട്ടോവിനെ രൂപത്തിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളൊക്കെ മന്ത്രവും ജപിച്ചോളൂ എന്ന് പറഞ്ഞു അത്രേ. നിജഗുരു ചരണധ്യാനയോഗ പ്രയാഗ. അപ്പൊ പക്ഷേ ഗുരുവിനെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ രൂപത്തിനെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാ രൂപവും ഒന്നും റെക്കമെൻഡബിൾ അല്ല. നമ്മൾക്ക് ഗുരു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളുടെ ദശയിൽ പലരെയും കണക്കാക്കും, നമ്മൾ ഇരിക്കുന്ന സ്റ്റേറ്റിൽ. അതുകൊണ്ട് നമ്മൾ പവിത്രമായി പൂർണ്ണമാവുന്ന വരെ നമുക്ക് ഏതെങ്കിലും ഇഷ്ട ദൈവത്തിന്റെ രൂപത്തിനെ ധ്യാനിക്കുന്നത് തന്നെയാണ് നല്ലത്. ഗുരു എപ്പോഴും തികച്ചും ജീവൻമുക്തനും സർവസംഗ പരിത്യാഗിയും നിത്യശുദ്ധനുമായിട്ടുള്ള ആളാണെങ്കിലേ ധ്യാനിക്കാൻ യോഗ്യതയാവുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആന്തരികമൊക്കെ അവരുടെ രൂപത്തിലും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ രൂപവും ഒന്നും ധ്യാനയോഗ്യമല്ല. അതുകൊണ്ട് ഗുരുചരണധ്യാനം എന്ന് പറഞ്ഞ് നമുക്ക് ഗുരു എന്നുള്ളത് അഖണ്ഡാകാര തത്വമാണ്, ദക്ഷിണാമൂർത്തിയാണ്, സദാശിവനാണ്, നാരായണനാണ്, എന്തെങ്കിലുമൊക്കെ ഭാവം വെച്ചുകൊള്ള. ആ ഭാവത്തിൽ ആ ഗുരുതത്വത്തിനെ ഹൃദയത്തിൽ ധ്യാനിക്കുക, അത് തന്നെ പ്രയാഗം. എല്ലാത്തിനും മേലെ പറഞ്ഞു, വിശ്വേശോയം തുരീയ സകലജനമനസ്സാക്ഷിഭൂതോന്തരാത്മ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളില് ജാഗ്രത്തിൽ നമ്മളുടെ ജീവൻ ജീവാഹന്തയ്ക്ക് വിശ്വൻ എന്ന് പേര്, സ്വപ്നത്തിൽ തൈജസൻ എന്ന് പേര്, സുഷുപ്തിയിൽ പ്രാജ്ഞൻ എന്നു പേര്, ആത്മാനുഭവ മണ്ഡലത്തിൽ തുരീയൻ എന്നു പേര്. തുരീയൻ എന്ന് വെച്ചാൽ നാലാമത്തവൻ എന്നർത്ഥം. ആ തുരീയമാണ് നമ്മളുടെ സ്വരൂപം. തുരീയം എന്നുള്ളത് ഒരു ഫോർത്ത് സ്റ്റേറ്റ് അല്ല വാസ്തവത്തിൽ, എല്ലാ സ്റ്റേറ്റിനും പുറകിലുള്ളതാണത്. പക്ഷേ അത് മാത്രമായി പ്രകാശിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഫോർത്ത്. അതിൽ മൂന്നും അടക്കമാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയായി നിൽക്കുന്ന ബോധത്തിനാണ് തുരീയം എന്ന് പേര്. ആ തുരീയനാണ് വിശ്വേശ്വരൻ, അതായത് കാശി വിശ്വനാഥൻ. ഉള്ളിലുള്ള അന്തര്യാമി വിശ്വേശോയം തുരീയ, ആ തുരീയൻ എവിടെ ഇരിക്കുന്നു? സകല ജനമനസ്സാക്ഷിഭൂത, എല്ലാ ജനങ്ങളുടെയും അന്തർഹൃദയത്തിൽ സാക്ഷിയായിട്ടിരിക്കുന്നവനാണ്. സകല ജനമനസ്സാക്ഷിഭൂതോ അന്തരാത്മാ, അന്തരാത്മാവാണ്. ഇത്രയും എന്നിലുണ്ടെങ്കിൽ, അതായത് എന്നിൽ ഭക്തിയാവുന്ന ഗംഗയുണ്ടെങ്കിൽ, ശ്രദ്ധയാവുന്ന ഗയുണ്ടെങ്കിൽ, സദ്ഗുരുധ്യാനമാവുന്ന പ്രയാഗമുണ്ടെങ്കിൽ, തുരിയനായ ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ, തീർത്ഥമന്യത്കിമസ്തി, ഇനി വേറെ ഒരു തീർത്ഥക്ഷേത്രത്തിൽ പോയി എന്ത് ചെയ്യും? രമണ ഭഗവാനെ ഹരിദ്വാറിലേക്കൊക്കെ വിളിച്ചപ്പോ, അവിടെ ഗംഗ കാണണ്ടേ ഭഗവാൻ, എത്ര നന്നായിരിക്കണു. ഭഗവാൻ പറഞ്ഞു, അങ്ങേ എന്നാ പഞ്ചഭൂതത്തെ തവര് ആറാവത് ഒരു ഭൂതം എടുക്കോ, ഇനി അവിടെ പുതിയതായിട്ട് അവിടെ പോയിട്ട് എന്താ കാണാനുള്ളത്? നിത്യനിരന്തരം സ്വയം തീർത്ഥമായിരിക്കുന്നവർക്ക് വേറെ ഒരിടത്ത് പോയി എന്ത് കാണും? തീർത്ഥമന്യത്കിമസ്തി. അഖണ്ഡാനന്ദ സ്വാമി ഒരു സാധുവിനെ കുറിച്ച് കഥ പറയുന്നുണ്ട്. അവധൂതനാണ് അദ്ദേഹം, പക്ഷെ അദ്ദേഹം അഖണ്ഡാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ്. അപ്പൊ ആ സാധുവിന്റെ അടുത്ത് അഖണ്ഡാനന്ദ സ്വാമി എപ്പോഴും വേദാന്തം പറയും. ആ സാധുവിന് ഈ ഭക്തി സാധാരണ ഉള്ളതൊന്നും അദ്ദേഹത്തിന് സമ്മതമല്ല. അദ്ദേഹം പറയും, ഇവരെന്താ ഈ കാണിച്ചു കൂട്ടണത്? എല്ലാവരുടെ ഉള്ളിലുള്ള ആ സത്യത്തിനെ അറിയാതെ ഇവരിങ്ങനെ എന്തൊക്കെയോ വികാരപ്പെട്ടുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടണമെന്ന് പറഞ്ഞ് കളിയാക്കും ചിലപ്പോ. അദ്ദേഹം പണമൊന്നും തൊടുവില്ല, അവധൂതനായിട്ട് നടക്കും, കുട്ടികളുടെ കൂടെ ഒക്കെ കളിച്ചുകൊണ്ടും ഒക്കെ നടക്കും, പരമവേദാന്തിയാണ്. അപ്പൊ അഖണ്ഡാനന്ദ സ്വാമി വൃന്ദാവനത്തിലാണ്. അപ്പൊ വൃന്ദാവനത്തിൽ ഈ സാധുവിനെടുത്ത് പറഞ്ഞു, വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങനെയൊന്നും പറയണ്ട, തന്നെ ആരെങ്കിലും അടിക്കും. നീ പറയണത് കേൾക്കൂ, കുറച്ച് നമ്മളും ബാഹ്യമായിട്ട് ഭക്തിയൊക്കെ ചെയ്യണം, അതുകൊണ്ട് ബദ്രിയിലേക്ക് പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. ഗുരുവിനോട് അപാര ഭക്തിയാണ്, ഒട്ടനെ നമസ്കരിച്ചിട്ട് ബദ്രിയിലേക്ക് പോയി. ബദ്രിക്ക് നടന്നു, വാഹനത്തിലൊന്നും പോവില്ല അദ്ദേഹം, ബദ്രിക്ക് നടന്നു. കുറെ ദിവസം കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നു അഖണ്ഡാനന്ദ സ്വാമിയുടെ അടുത്ത് വന്നു. അപ്പൊ അഖണ്ഡാനന്ദ സ്വാമി ചോദിച്ചു, ബദ്രിയിലേക്ക് പോയോ? ജോ പോയി. അവിടെ ബദ്രിനാരായണനെ കണ്ടു, ഏയ് ഒന്നും കണ്ടില്ല. അലക്കാനന്ദൻ, നിങ്ങൾ ബദ്രിയിൽ പോയിട്ട് വരാൻ പറഞ്ഞു, ബദ്രിയിൽ പോയിട്ട് വന്നു, ബാക്കി നാരായണനും ഗംഗയും ഒക്കെ ഉള്ളിലുണ്ടെന്നാണ്. ബദ്രിയിൽ പോവാൻ പറഞ്ഞു, ഞാൻ ബദ്രിയിൽ പോയി. അവിടെ ഗംഗയിൽ കുളിക്കണമെന്നോ അവിടെ പോയി അമ്പലത്തിൽ പോയി ആരെങ്കിലും ഒക്കെ കാണണമെന്നോ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. സ്വാമി പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല, പറഞ്ഞ അനുസരണാണ് നിജഗുരു ചരണ ധ്യാനയോഗ. ബദ്രിയിൽ പോവാൻ പറഞ്ഞ ബദ്രിയിൽ പോയിട്ട് വന്നു. അവർക്കൊന്നും ആഗ്രഹവുമില്ല, ഒന്നും പ്രത്യേകിച്ച് ഒരിടത്ത് പോയി ഒന്ന് കാണണം എന്നുള്ളതുമില്ല. അവർക്ക് അഹങ്കാരവുമില്ല, എന്തെങ്കിലും നേടണം എന്നുള്ളതുമില്ല. പിന്നെ അവരെന്ത് ചെയ്യും? എവിടെ പോയിട്ട് തീർത്ഥമന്യത്കിമസ്തി, അവർ തന്നെ നടമാടുന്ന തീർത്ഥങ്ങളാണ്. അപ്പോ വിശ്വേശോയം തുരീയ സകലജന മനസ്സാക്ഷിഭൂതോന്തരാത്മാ ദേഹേ സർവം മദീയേ എതി വസതി പുനഃ തീർത്ഥമന്യത്കിമസ്തി. വേറെ തീർത്ഥം എന്താ ഉള്ളത് എന്നാണ്. അങ്ങനെ കാശി പഞ്ചകം ആറ് ദിവസമായിട്ട് അഞ്ച് ശ്ലോകം കാശി പഞ്ചകം സമാപ്തം. ഇനി കാശി പഞ്ചകത്തിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കാം. അപ്പോ ദിവസം കാശിയിലിരിക്കും. കാശി മഹിമ പറയുന്നത് തന്നെ കാശിയിലേക്ക് ഞാൻ പോകും, ഒരിക്കൽ കാശിയിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ തന്നെ കാശിയിൽ പോയ ഫലം കിട്ടും അത്രേ. അപ്പൊ പിന്നെ ഇത് ധ്യാനിച്ചാ കിട്ടില്ലേ? അഹം കാശീം ഗമിഷ്യാമി തത്രൈവ നിവസാമ്യഹം ഇതി ബ്രുവാണ സതതം കാശീവാസ ഫലം ലഭേത് എന്നാണ്. ഇതിപ്പോ നമ്മൾ ദിവസം ഗംഗയെ ധ്യാനിക്കലും വിശ്വനാഥനെ ധ്യാനിക്കലും ഒക്കെ ആയി. കാശി ക്ഷേത്രം ഇവിടെ തന്നെ വന്നു പോകും. നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ കാശി ക്ഷേത്രമായിട്ട് തീരും.
അരുണാചലശിവ 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 അരുണാചലാം 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 യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീ പതയേ ഹര ഹര മഹാദേവ.